പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം, അധ്യായം 1:18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പഠനം ധ്യാനം ആരംഭിക്കാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞനെവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികനെവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. കുരിശിൻ്റെ ഭോഷത്വം ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോകുന്നത് ആ വിഷയമാണ്. നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയുടെ മൊത്തം വിഷയവും ഇതുതന്നെ, കുരിശിൻ്റെ സുവിശേഷം. കഴിഞ്ഞ 4 തവണയായി നമ്മൾ ഉപവാസത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നീ സംഭവങ്ങൾ ആഘോഷിക്കുന്ന, അനുസ്മരിക്കുന്ന, ആഘോഷിക്കുന്ന പെസഹ തിരുനാളിന് ഒരുക്കമായി സഭ 7 ആഴ്ച ഉപവാസവും പ്രാർത്ഥനയുമായി ചിലവഴിക്കുന്നുണ്ട്. അതിനെ 50 നോമ്പെന്നും ലെൻറ്റ് എന്നും ഉപവാസ ദിനങ്ങളെന്നും ഒക്കെ വിശേഷിപ്പിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 4 ദിവസം ഉപവാസത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കിയത്. യേശുവിൻ്റെ കുരിശിലുള്ള പങ്കുചേരലായി, സഹനത്തിലുള്ള പങ്കുചേരലായി, സഹനത്തിലൂടെ ത്യാഗത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, സാമീപ്യത്തിലേക്ക്, സഹവാസത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയായി നമ്മൾ കഴിഞ്ഞ 4 ദിവസം ഉപവാസങ്ങൾ ധ്യാന വിഷയമാക്കി, ഉപവാസവും നോമ്പും. ഇനി അങ്ങോട്ട് യേശുവിൻ്റെ കുരിശിനെക്കുറിച്ചായിരിക്കും നമ്മൾ ധ്യാനിക്കാനും പഠിക്കാനും ശ്രമിക്കുക. കുരിശ് എല്ലായിടത്തും കാണുന്നുണ്ട്. ക്രൈസ്തവൻ്റെ മുഖമുദ്രയാണ് കുരിശ്. ഏത് പ്രവർത്തനവും ഒരു ക്രൈസ്തവൻ ആരംഭിക്കുന്നത് കുരിശ് വരച്ചുകൊണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് കുരിശ് വരയ്ക്കുക എന്ന സാധാരണ ഗ്രാമങ്ങളിലൊക്കെ പറയുക. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വലിയമ്മ, എൻ്റെ അപ്പൻ്റെ അമ്മ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയുടെ മടിയിൽ എന്നെ ഇരുത്തി കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചത്. അതിന്നും ഓർക്കുന്നുണ്ട്. ശുദ്ധമായ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇതാണ് പഠിപ്പിച്ചത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. വിശുദ്ധ കുരിശിൻ്റെ അടയാളം, ആ അടയാളം ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകുന്നു. അന്നറിയില്ലായിരുന്നു എന്താണ് ഈ കുരിശിൻ്റെ അടയാളം, ഏത് ശത്രുവിൽ നിന്നാണ് രക്ഷ കിട്ടുക. കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം ശത്രുക്കളെക്കുറിച്ച്? പക്ഷേ കുറേ കഴിയുമ്പോൾ ശത്രുക്കളെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ ബോധ്യമുണ്ടാകും. പലരും മറ്റു പലരെയും ശത്രുക്കളായി കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ സാവകാശം ഈ കുരിശിൻ്റെ അർത്ഥത്തിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേ കുരിശ് അടയാളമാണ്. ഇന്ന് നമ്മൾ കുരിശ് അടയാളം എന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുക. കുരിശ് ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? പലതിൻ്റെയും അടയാളങ്ങളാവാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കുരിശ് ക്രൈസ്തവൻ്റെ അടയാളമാണ്. യേശുവിനെ തറച്ച കുരിശ് അതിൻ്റെ അടയാളമാണ്. അതോടൊപ്പം കുരിശ് ഒരു വലിയ നിഷേധത്തിൻ്റെയും അടയാളമാണ്. മനുഷ്യൻ വിലമതിക്കുന്ന പലതും യഥാർത്ഥത്തിൽ വിലകെട്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് കുരിശ് നിൽക്കുക. കുരിശ് സഹനത്തിൻ്റെ പ്രതീകമാണ്. പലതരത്തിലുള്ള കുരിശുകൾ, എന്തോ ഒരു കുരിശാണിതെന്ന് പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് താങ്ങാൻ ഭാരം സാധിക്കാത്തത്ര ഭാരമാണ് ഈ കുരിശിന്. അപ്പോൾ സഹനത്തെ കുരിശായിട്ട് കണക്കാക്കുന്നുണ്ട്. കുരിശ് ഒരു അടയാളം, സഹനത്തിൻ്റെ അടയാളം. ഒരുപക്ഷെ ഞാൻ അർഹിക്കാത്ത, എനിക്ക് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാത്ത, ഞാൻ ഏറ്റെടുക്കാത്ത, എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സഹനമായി കുരിശിനെ കണക്കാക്കിയെന്ന് വരാം. കുരിശടയാളം, നമ്മൾ ഈ കുരിശിൻ്റെ അടയാളം കൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുക. ഓരോ വസ്തുക്കളെയും ആശീർവദിക്കുന്നത് ക്രൈസ്തവൻ ചെയ്യുന്നത് കുരിശ് വരച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് വേറെയും അർത്ഥമുണ്ടാകും. ഞാൻ എൻ്റെ മേൽ തന്നെ കുരിശടയാളം വരയ്ക്കുമ്പോൾ ഞാനൊരു കുരിശായിത്തീരുന്നുവെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. പക്ഷേ ഈ കുരിശ് എങ്ങനെയോ എനിക്ക് ഒരു അടയാളമായി മാറുന്നു. എന്തിൻ്റെ അടയാളമാണിത്? സഹനത്തിൻ്റെ മാത്രമാണോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ കുരിശിനെക്കുറിച്ച് പറയുമ്പോൾ പല രീതിയിൽ ഈ കുരിശ് നമുക്ക് അർത്ഥവത്തായി മാറും. യേശുവിൻ്റെ കുരിശാണ് മുഖ്യമായ വിഷയം. അപ്പോഴേ എന്തുകൊണ്ടാണ് ഈ കുരിശ് യേശു ഏറ്റെടുത്തത്, അഥവാ യേശു എന്തുകൊണ്ട് കുരിശ് തറയ്ക്കപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ടാകാം. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗമുണ്ടായിരുന്നില്ലേ? എന്തേ ഇപ്രകാരമുള്ള സഹനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു? എന്തേ ഇപ്രകാരമുള്ള ഒരു സഹനം ദൈവം തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവും. കുരിശ് അടയാളമാണ്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, കുരിശൊരു നിഷേധത്തിൻ്റെ അടയാളമാണ്. മനുഷ്യൻ്റെ വിലപ്പെട്ടതായി കരുതുന്നതെല്ലാം എടുത്തു മാറ്റുന്ന ഒന്ന്. കുരിശ് അടിച്ചേൽപ്പിക്കുന്നതാവാം, കുരിശ് ഏറ്റെടുക്കുന്നതാവാം. കുരിശിൽ തറയ്ക്കുന്നതാവാം, കുരിശ് എടുക്കുന്നതാവാം. എല്ലാം അടയാളങ്ങളായി മാറും. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു, വിജാതീയർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഒരു വ്യക്തി ഒരു പുതിയ ആശയവുമായി അല്ലെങ്കിൽ ഒരു പുതിയ മതവുമായി പ്രസ്ഥാനവുമായി കടന്നു വരുമ്പോൾ അത് ശക്തി നൽകുന്നതായിരിക്കണം, പ്രത്യാശ നൽകുന്നതായിരിക്കണം, മനുഷ്യന് സ്വീകാര്യമായി തോന്നുന്നതായിരിക്കണം. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് അപ്പസ്തോലന്മാർ, സ്ലീഹന്മാർ, ശിഷ്യന്മാർ തുടങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ കുരിശ് തന്നെയാണ്. എപ്രകാരം കുരിശ് തറച്ച് കൊല്ലപ്പെട്ടൊരു വ്യക്തിയെ രക്ഷകനായി അവതരിപ്പിക്കാൻ സാധിക്കും? റോമക്കാർ കുറ്റവാളി എന്ന് കണ്ട് വിധി പറഞ്ഞ് അവൻ്റെ തലയ്ക്ക് മുകളിൽ വിധിവാചകം എഴുതി വെച്ചു യഹൂദ രാജാവ് നസ്രായക്കാരൻ യേശു. ഈ നസ്രായൻ യഹൂദരുടെ രാജാവായി ഒരു കലാപകാരിയായി റോമക്കാർ കണ്ട് കുരിശ് തറച്ച് കൊന്ന വ്യക്തിയെ എങ്ങനെയാണ് രക്ഷകനായി അവതരിപ്പിക്കുക? അതോടൊപ്പം തന്നെ യഹൂദരെ സംബന്ധിച്ചുമുണ്ടായിരുന്നു പ്രശ്നം. യഹൂദരെ സംബന്ധിച്ച് കുരിശ് തറച്ച് കൊല്ലപ്പെടുന്ന വ്യക്തി ശാപം ഏറ്റവനാണ്. ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിൽ 3:13 പൗലോസ് ഇപ്രകാരം പറയും: ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യഹൂദരെ സംബന്ധിച്ച് കുരിശി തറച്ച് കൊല്ലപ്പെട്ട വ്യക്തി യേശു ദൈവത്തിൻ്റെ ശാപമേറ്റവനാണ്. റോമക്കാരെ സംബന്ധിച്ച് അത് വെറും ഭോഷത്വമാണ് അല്ലെങ്കിൽ കലാപവുമാണ്, പരാജിതനാണവൻ. റോമൻ അധികാരത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ റോമൻ സൈന്യത്താൽ പിടിക്കപ്പെട്ട് അധികാരികളാൽ കുറ്റവാളിയായി വിധിക്കപ്പെട്ട് കുരിശി തറച്ച് കൊല്ലപ്പെട്ട വ്യക്തി. ഇനി ഇങ്ങനെ ഒരു വ്യക്തിയെ, കുരിശി തറച്ച് കൊല്ലപ്പെട്ട വ്യക്തിയെ രക്ഷകനായി പ്രഘോഷിക്കുക, അതിനേക്കാളും വലിയ ഭോഷത്വം ഉണ്ടാവാനില്ല. വിജാതിയർക്ക് ഭോഷത്വമാണ്, യഹൂദർക്ക് ഇടർച്ചയുമാണ്. കാരണം ദൈവദൂഷകൻ എന്ന പേരിലാണ് യേശുവിനെ അവർ വധശിക്ഷ വിധിച്ചത്, പ്രഖ്യാപിച്ചത്. ഇങ്ങനെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വമായ ക്രിസ്തുവിനെയാണ് രക്ഷകൻ എന്ന് പ്രഘോഷിക്കുക. ഇതൊരു വലിയ മൗഢ്യമായി തോന്നാം. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ കുരിശ് ഒഴിവാക്കാൻ അവർ ശ്രമിക്കുമായിരുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ അനിഷേധ്യമായ ഒരു വസ്തുത യേശു കുരിശി തറച്ച് കൊല്ലപ്പെട്ട വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഈ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ആരംഭം മുതലേ സൂചനകളുണ്ടായിരുന്നു. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ, ദൈവത്തിന് കാഴ്ചവെക്കാനായിട്ട് മാതാവും പിതാവും കൂടി വരുമ്പോൾ, ശിമയോൻ എന്നൊരു വൃദ്ധൻ യേശുവിനെ കയ്യിലെടുത്തതിന് ശേഷം പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 2:34-35 ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു: ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും, ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. ഇവൻ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും, വിവാദ വിഷയമായ അടയാളമായിരിക്കും. എ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ, എ സൈൻ ദാറ്റ് വിൽ ബി കോൺട്രഡിക്റ്റഡ്. വിവാദ വിഷയം, തർക്കത്തിൻ്റെ വിഷയം അനേകർക്ക് വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുന്ന ഒരു വിഷയമായിത്തീരും യേശു ക്രിസ്തു. അന്നും ഇന്നും ഒരുപോലെ കുരിശൊരു അടയാളമാണ്, ഒരു വിവാദത്തിൻ്റെ അടയാളം. മനുഷ്യൻ വിലപ്പെട്ടതായി കരുതുന്നതിനെ ദൈവം വിലകെട്ടതായി കരുതുന്നത് ഒരടയാളം. അഥവാ മനുഷ്യൻ്റെ വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളുമെല്ലാം ദൈവം സ്വയം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ കുരിശ്. അതുകൊണ്ടാണ് നമ്മൾ കുരിശ് അടയാളം ധരിക്കുക, കുരിശടയാളം വരയ്ക്കുക. അപ്പോൾ കുരിശ് ഞാൻ എൻ്റെ മേൽ തന്നെ വരയ്ക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അടയാളപ്പെടുത്തുകയാണ്. ഐ എം എ മാർക്ക്ഡ് മാൻ. ഇപ്പോൾ നമ്മൾ ബലിമൃഗങ്ങളെ അടയാളപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെ അടയാളപ്പെടുത്താറുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ അതിൻ്റെ പേരെഴുതാറുണ്ട്. ഞാൻ എന്നെ തന്നെ അടയാളപ്പെടുത്തുന്നത് കുരിശുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് മാമോദിസായിലൂടെ. വിശ്വാസം ഏറ്റുപറഞ്ഞ് ഔദ്യോഗികമായി ക്രിസ്തു സഭയുടെ അംഗമാകുന്നത് മാമോദിസായിലൂടെയാണ്. ആ മാമോദിസായിൽ ആദ്യമായി ചെയ്യുന്നത് കുരിശു വരയ്ക്കലാണ്. ഒരു വ്യക്തിയുടെ മേൽ കുരിശു വരച്ചുകൊണ്ട് ആ വ്യക്തിയെ മാറ്റി നിർത്തുകയാണ്. കുരിശ് ഒരു മാറ്റി നിർത്തലിൻ്റെ അടയാളമായി മാറുന്നു. ഈ അടയാളത്തോടുകൂടെ ഇവൻ്റെ ലോകത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലേക്ക്, ഒരു ജീവിതശൈലിയിലേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്യുക. യേശുവിൻ്റെ കുരിശ് അവൻ മേൽവഹിച്ചുകൊണ്ട്. കുരിശ് ഒരു ശിക്ഷയുടെ ഉപകരണമായിരുന്നു, ഏറ്റവും ക്രൂരമായ, ഏറ്റവും നികൃഷ്ടമായ ശിക്ഷ. ആരാണ് ഈ ശിക്ഷ കണ്ടുപിടിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല. അസീറിയക്കാരാണ് ആദ്യമായിട്ട് കുരിശ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നവരുണ്ട്, അല്ല അതിനുശേഷം വന്ന പേർഷ്യക്കാരാണെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും റോമക്കാരുടെ കാലത്ത് കുരിശ് ഒരു വലിയ പീഡനോപകരണമായി, ശിക്ഷയുടെ ഉപകരണമായി ഉപയോഗിച്ചിരുന്നു. ഏറ്റവും ക്രൂരമായ, ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്ന ഒരു മരണമാണത്. മരണം മാത്രമല്ല, ഒരു വലിയ പരിഹാസത്തിൻ്റെ കൂടി അടയാളമാണ്. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ നഗ്നനായിട്ടാണ് കുരിശ് തറയ്ക്കുക. പലതരത്തിലുള്ള കുരിശുകളുണ്ടാവാം. അപ്പോൾ ഏത് തരത്തിലുള്ള കുരിശാണെന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ, എല്ലാവർക്കും ഒരു അടയാളമാകത്തക്ക രീതിയിൽ, എല്ലാവർക്കും ഒരു പാഠമാകത്തക്ക രീതിയിലാണ് വ്യക്തികളെ കുരിശി തറയ്ക്കുന്നത്. സാധാരണഗതിയിൽ രണ്ടു തരം കുറ്റവാളികളെയായിരുന്നു റോമക്കാർ കുരിശി തറച്ചിരുന്നത്. ഒന്ന്, ഒളിച്ചോടുന്ന അടിമകൾ. അപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ തകിടം മറിക്കുക, അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെ എതിർക്കുക, അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടുക, ഒളിച്ചോടിപ്പോകുന്ന അടിമകളെ തിരിച്ചു കിട്ടിയാൽ കുരിശ് തറയ്ക്കുന്നത് റോമക്കാരുടെ പതിവായിരുന്നു, ഒളിച്ചോടുന്ന അടിമകൾ. അതിനേക്കാളും കൂടുതൽ റോമാ സാമ്രാജ്യത്തിനെതിരെ കലാപത്തിന് മുതിരുന്നവരാണ് കുരിശ് തറയ്ക്കുക. അപ്പോൾ കുരിശ് തറച്ചു കൊല്ലുന്നത് രാജദ്രോഹ കുറ്റത്തിൻ്റെ ശിക്ഷയായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേദനാജനകമായ രീതിയിൽ, ഏറ്റവും കൂടുതൽ മാതൃകാപരമായ രീതിയിൽ കുരിശ് തറയ്ക്കാനായിട്ട് റോമക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത് പെരുവഴികളിലാണ്, പട്ടണവാതിൽക്കലാണ് അവർ കുരിശ് തറയ്ക്കുക. ചില സാഹചര്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കുരിശ് തറച്ചതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജെറൂസലം പട്ടണത്തിൽ 2000-ൽ പരം യഹൂദരെ കുരിശ് തറച്ചു കൊന്നു. അന്ന് തറയ്ക്കാൻ മാത്രം ആവശ്യത്തിനുള്ള തടി കിട്ടാതിരുന്നതുകൊണ്ട് ജെറൂസലം പട്ടണത്തിൻ്റെ ഭിത്തിയിൽ ആണിയടിച്ച് വധിച്ചതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ മാതൃകാപരമായ ശിക്ഷ, ഏറ്റവും വേദനാജനകമായ ശിക്ഷ. അവൻ്റെ സകല മഹത്വവും മനുഷ്യത്വവും എല്ലാം എടുത്തു കളയുന്ന, എല്ലാവർക്കും മുമ്പിൽ പരിഹാസ്യനായിത്തീരുന്ന ഒരവസ്ഥ. കുരിശ് ശിക്ഷയുടെ, പരിഹാസത്തിൻ്റെ, പരിത്യക്തതയുടെ അഥവാ ഉപേക്ഷിക്കലിൻ്റെ അടയാളമാണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ടാണ് ക്രൈസ്തവർ ആദ്യം കുരിശ് ഒരു അടയാളമായി സ്വീകരിച്ചിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലെ കുരിശ് ഒരിടത്തും സ്ഥാപിച്ചിരുന്നില്ല. അതിന് പ്രത്യേകമായൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, ഇത് കലാപത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളെ അവഹേളിക്കാനായിട്ട് ആഗ്രഹിച്ച റോമക്കാർ. റോമാ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോമൻ ഫോറത്തിൽ ഒരു ഭിത്തിയിൽ ഒരു ക്രൂശിതൻ്റെ പടം വരച്ചു വെച്ചിരുന്നു, കുരിശ് തറയ്ക്കപ്പെട്ട ഒരു കഴുതയുടെ ചിത്രം. എന്നിട്ട് താഴെ എഴുതി വെച്ചിരുന്നു, അനാക്സാമെനോസ് വർഷിപ്പിംഗ് ഹിസ് ഗാഡ്. അനാക്സാമെനോസ് എന്ന വ്യക്തി തൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശി തറച്ച കഴുതയുടെ മുമ്പിൽ തലകുരിച്ച് നിൽക്കുന്ന ഒരു അടിമയുടെ ചിത്രം അവർ വരച്ചു വെച്ചു. അപ്പോൾ എത്രമാത്രം അവഹേളിക്കാമോ അത്രയെത്ര അവരെ അവഹേളിച്ചു റോമക്കാർ കുരിശിനെയും ക്രൂശിതനെയും. അത് ഇങ്ങനെ ഒരു അവഹേളനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശ് പരസ്യമായിട്ട് റോമക്കാർ, ക്രൈസ്തവർ ഉപയോഗിക്കുമായിരുന്നില്ല. ആദിമ നൂറ്റാണ്ടിൽ കുരിശായിരുന്നില്ല ക്രൈസ്തവൻ്റെ അടയാളം. ആദിമ ക്രൈസ്തവർ പല പ്രതീകങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു മീനിൻ്റെ പടം വരച്ചു വെക്കാറുണ്ടായിരുന്നു അവർ. ആ മീനിൻ്റെ പടം ഒരു ക്രൈസ്തവ അടയാളമായി കണക്കാക്കി. കാരണം അത് ഒരു രഹസ്യമായ നിഗൂഢമായ അടയാളമാണ്. മീൻ കണ്ടാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പക്ഷേ മീൻ എന്ന് പറയുന്ന ആ മീൻ എന്ന വാക്കിന് ഗ്രീക്കിൽ ഉള്ള വാക്ക് ഇക്തൂസ് എന്നാണ്. ഇക്തൂസ് എന്ന വാക്ക് ഗ്രീക്ക് അക്ഷരമാടിൽ എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: യേസൂസ് ക്രിസ്തോസ് തെയു ഹിയോസ് സൊത്തേർ എന്ന് പറയും. യേസൂസ് ജീസസ് യേശു, ക്രിസ്തോസ് യേശു ക്രിസ്തു, തെയു ഹിയോസ് തെയു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ, ഹിയോസ് പുത്രൻ, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, അവസാനം സൊത്തേർ എന്ന് പറയും രക്ഷകൻ. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ രക്ഷകൻ, ഇങ്ങനെ അഞ്ച് വാക്കുകൾ വിശ്വാസ സത്യത്തിൻ്റെ അടിസ്ഥാനം സൂചിപ്പിക്കാനായിട്ട് ഈ ഒരു അടയാളം ക്രൈസ്തവർ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഈ മീനിൻ്റെ അടയാളം കാണുമ്പോൾ ആരെങ്കിലും ആ ഒരു അടയാളം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തു നിൽക്കുന്ന ആൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അവനത് മനസ്സിലാവും, ഇയാളൊരു ക്രിസ്ത്യാനിയാണ്. ഇതൊരു അടയാളമാണ്. ക്രൈസ്തർ ഉപയോഗിച്ചിരുന്ന മറ്റൊരു അടയാളമാണ് ഇടയൻ. ഒരാടിനെയും തോളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രം, അത് യേശു ക്രിസ്തുവിൻ്റെ അടയാളമായിരുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ അടയാളം. ഇത് കർത്താവിൻ്റെ ഇടയനാകുന്നുവെന്ന് 23-ാം സങ്കീർത്തനം ഒരു യാഥാർത്ഥ്യമായി തീർന്നതാണ് യേശു ക്രിസ്തുവിൽ. അങ്ങനെ ആദ്യം ഇപ്രകാരമുള്ള അടയാളങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ നങ്കൂരത്തിൻ്റെ അടയാളം വെക്കുമായിരുന്നു. നങ്കൂരം ഉറപ്പുള്ളതാണ്. ഈ കടലിലൂടെ കോളിലും കാറ്റിലും പെട്ടുപോകുന്ന കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ അതിന് ഉറപ്പ് കൊടുക്കുന്നതാണ് നങ്കൂരം. യേശു ക്രിസ്തുവിനെ എൻ്റെ ഉറപ്പായി, ജീവിതത്തിൻ്റെ ഉറപ്പായി, ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്ന വലിയ കോളിലും കൊളുക്കത്തിലും കാറ്റിലുമൊക്കെ പെട്ടുപോകുമ്പോൾ എനിക്ക് ഉറപ്പ് തരുന്ന നങ്കൂരമായി യേശുവിനെ കണ്ടു. ഇങ്ങനെയുള്ള പല പ്രതീകങ്ങളും ഉപയോഗിച്ചു. പക്ഷേ കുരിശ് ഒരു പ്രതീകമായി ആദ്യം ഉപയോഗിച്ചിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ പിൻകാലത്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് 3-ാം 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി, കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചതോടുകൂടി കുരിശിന് പ്രത്യേകമായൊരു അർത്ഥവും സ്ഥാനവും പ്രതീകാത്മകതയും കൈവന്നു. അതിനൊരു പ്രത്യേക സംഭവം കാരണമായി എന്നാണ് പറയുക. എണ്ണത്തിൽ പകുതി പോലുമില്ലാതിരുന്ന കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ സൈന്യം, റോമിൽ രാജാവായിരുന്ന മക്സേൻഷ്യസിൻ്റെ ഇരട്ടിലധികം വലിയ സൈന്യവുമായി യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ, താൻ ജയിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീർച്ചയുമില്ലാതിരുന്ന സാഹചര്യത്തിൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായെന്നാണ് പറയുന്നത്. രാത്രിയിൽ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കുരിശ് അദ്ദേഹം കണ്ടു. ആ കുരിശിന് ചുറ്റും ഒരു ലിഖിതമുണ്ടായിരുന്നു: ഇൻ ഹോക് സീഞ്ഞോ വിഞ്ചെരിസ്, ഈ അടയാളത്തിൽ നീ വിജയിക്കും എന്നായിരുന്നു ലത്തീൻ ഭാഷയിൽ ഈ കുരിശിന് ചുറ്റും ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. ജ്വലിക്കുന്ന ഒരു ആഗ്നേയ കുരിശ്, അഗ്നിയുടെ ഒരു കുരിശ്, ആ കുരിശിന് ചുറ്റും അഗ്നിയിലുള്ള അക്ഷരങ്ങൾ: ഈ അടയാളത്താൽ നീ വിജയം വരിക്കും. ഈ ദർശനം ഉണ്ടായ ചക്രവർത്തി തൻ്റെ സൈനികർ വഹിക്കുന്ന പതാകയിൽ ഈ കുരിശും ലിഖിതവും ആലേഖനം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ കുരിശിൻ്റെ അടയാളവുമായിട്ടാണ് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ സൈന്യം യുദ്ധത്തിനിറങ്ങിയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് വിജയം വരിക്കാൻ സാധിച്ചു. അപ്പോൾ മതമർദ്ദനത്തിന് അവസാനം വരുത്തുന്ന കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിക്ക് കുരിശിൻ്റെ അടയാളത്താൽ വിജയം വരിക്കാൻ സാധിച്ചു എന്നതിൻ്റെ പേരിൽ കുരിശ് ഒരു വലിയ പ്രതീകമായി മാറി. കുരിശ് ഒരു പരിഹാസത്തിൻ്റെ അടയാളമായിരുന്നു, ശിക്ഷയുടെ ഉപകരണമായിരുന്നു അതുവരെ. അതിനുശേഷം ബാഹ്യമായി തന്നെ രാഷ്ട്രീയമായി ഒരു അടയാളമായി മാറി കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ. ഇങ്ങനെ കുരിശിന് പ്രത്യേകമായ അർത്ഥമുണ്ടാവാൻ തുടങ്ങി. കുരിശ് എല്ലായിടത്തും അടയാളമായി സ്ഥാപിക്കപ്പെടാൻ തുടങ്ങി. ദേവാലയങ്ങളുടെ മുകളിൽ കുരിശ് സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ മരിക്കുമ്പോൾ കല്ലറയുടെ മുകളിൽ കുരിശ് വരയ്ക്കുന്നു. കഴുത്തിൽ കുരിശ് ധരിക്കുന്നു. സകലയിടത്തും കുരിശുകളുണ്ട്, പലതരത്തിലുള്ള കുരിശുകൾ. അത് മരക്കുരിശ് മാത്രമല്ല, മരക്കുരിശിൻ്റെ സ്ഥാനത്ത് സാവകാശം സ്വർണ്ണക്കുരിശുകളും സ്വർണം പൂശിയ കുരിശുകളും വന്നു. രത്നഖചിതമായ രത്നങ്ങൾ പതിച്ച കുരിശുകൾ വന്നു. കുരിശിൻ്റെ അർത്ഥം സാവകാശം മാറാൻ തുടങ്ങി. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ ഇങ്ങോട്ട് വിജയത്തിൻ്റെ അടയാളമായി മാറുന്നു കുരിശ്. അങ്ങനെ കാലക്രമത്തിൽ ഈ കുരിശ് പടയാളികളുടെ പരിചകളുടെ മേലും പടയാളികളുടെ വാളിൻ്റെ മേലും കുരിശിൻ്റെ അടയാളം പതിയാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് കുരിശ് യുദ്ധത്തിൻ്റെ അടയാളം പോലും ഉണ്ടായി. മുസ്ലിമുകൾ ഇടക്കിയ വിശുദ്ധ സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ കുരിശിൻ്റെ അടയാളവുമായി നടത്തിയ യുദ്ധങ്ങൾ കുരിശ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ സാവകാശം കുരിശിൻ്റെ അർത്ഥം മാറി. കുരിശ് പരിഹാസത്തിൻ്റെതായിരുന്നത് ഇന്ന് വിജയത്തിൻ്റെ അടയാളമായി മാറി. അത് പലപ്പോഴും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങി. എന്തു വിജയമാണ് കുരിശ് നേടിയത്? ആരുടെ മേലാണ് കുരിശ് വിജയം വരിച്ചത്? എൻ്റെ വലിയമ്മേനെ പഠിപ്പിച്ച ശത്രുക്കൾ ആരായിരുന്നു? പലപ്പോഴും എൻ്റെ എതിർപാർട്ടിയെ ശത്രുവായി കാണാനായിട്ട് തുടങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. എൻ്റെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിശ്വാസം വെച്ച് പുലർത്തുന്നവരെ എൻ്റെ ശത്രുവായി കാണുകയും ആ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കുരിശ് ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും കുറേയെങ്കിലും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോഴേ കുരിശിനെക്കുറിച്ച് പറയുമ്പോൾ പല രീതിയിലുള്ള അടയാളങ്ങളായി മാറും. ഇന്ന് നമ്മൾ കുരിശ് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. സാധാരണ ഇതിൽ കാണുന്ന ലാറ്റിൻ ക്രോസ് പറയും, അല്ലെങ്കിൽ റഷ്യൻ ക്രോസ്, പല തരത്തിലുള്ള കുരിശുകളുണ്ടാവും. ഈ കുരിശിന് രണ്ട് തണ്ടുകളാണുണ്ട്, നാട്ടി നിർത്തിയിരിക്കുന്ന ഒന്ന്, വിലങ്ങനെയുള്ള ഒന്ന്. ഇത് ആണ് പൊതുവേ കുരിശായിട്ട് കണക്കാക്കുക. അതിൻ്റെ കൂടെ മറ്റു പലതരത്തിലുള്ള അന്തരയാസ് ക്രോസ് ഉണ്ടാവാം, എക്സ് രൂപത്തിലുള്ള കുരിശുണ്ടാവാം, അല്ലെങ്കിൽ പേർഷ്യൻ കുരിശുണ്ടാവാം, പല പല കുരിശുകൾ. ഇപ്പോൾ കുരിശുകൾ പല രീതിയിലെടുക്കുമ്പോൾ എങ്ങനെയോ ഈ കുരിശിൻ്റെ പിന്നിൽ നിൽക്കുന്ന ക്രൂശിതനെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും അപ്രത്യക്ഷമായി പോകുന്നു. അതുകൊണ്ട് കുരിശ് കൂടുതൽ പഠന വിഷയമാകണം, കൂടുതൽ ധ്യാന വിഷയമാകണം. കുരിശിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണെന്നും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട്. ആ ഒരു ശ്രമമാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ, ഈ പഠനത്തിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കുരിശ് വിജാതിയരെ സംബന്ധിച്ച് ഭോഷത്വത്തിൻ്റെ ആണ്, യഹൂദരെ സംബന്ധിച്ച് അതൊരു ഇടർച്ചയ്ക്ക് കാരണവുമാണ്. പക്ഷേ ഈ ഭോഷത്വത്തിനും ഇടർച്ചയ്ക്കും അപ്പുറം കുരിശ് രക്ഷയുടെ അടയാളമാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയുടെ അടയാളമാണ്, ഒരു സൈനിക ശക്തിയുടെ അല്ല, അവരൻ്റെ കഴുത്തിറക്കാൻ ഉപയോഗിക്കുന്ന വാളിൻ്റെ ശക്തിയല്ല അത്. ഇത് ദൈവം തന്നെ സ്വയം ഏറ്റെടുക്കുന്ന സഹനത്തിൻ്റെ ദൈവിക ശക്തിയുടെ അടയാളമാണ്. അതുകൊണ്ട് പൗലോസ് പറയും കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2:1-2 ഇപ്രകാരം നമ്മൾ വായിക്കും. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോഴേ കുരിശ് ആത്യന്തികമായി യേശുവിൻ്റെ തന്നെ പ്രതീകമാണ്. ആ കുരിശിനെക്കുറിച്ചുള്ള ധ്യാനം യേശുവിനെക്കുറിച്ചുള്ള ധ്യാനവുമാണ്. അപ്പോൾ യേശുവും കുരിശും ഒരുമിച്ച് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ക്രൂശിത രൂപങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് പലർക്കും ക്രൂശിത രൂപം കാണുമ്പോൾ അലർജിയാണ്. ക്രൂശിത രൂപം കാണുന്നത് എന്തോ ഒരു ഭീകര വസ്തു കാണുന്നത് പോലെയാണ് പലർക്കും തോന്നുക. തീർച്ചയായും ഭീകരമാണ്. കുരിശി തറച്ച് കൊല്ലപ്പെട്ട വ്യക്തി ഒരു ഭീകര രൂപമാണ്. മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ഭീകരതയുടെ അടയാളമാണത്. മനുഷ്യൻ തന്നോട് തന്നെ ചെയ്യുന്ന ഭീകരതയുടെയും അടയാളമാണ്. പാപത്തിൻ്റെ കാഠിന്യം എത്രമാത്രമുണ്ടെന്നും കുരിശിൽ നിന്നും കാണാൻ സാധിക്കും. അപ്പോൾ ക്രൂശിതനെ ഒഴിവാക്കിക്കൊണ്ട് കുരിശിനെ നോക്കി കാണാനാവില്ല. പക്ഷേ ക്രൂശിതൻ്റെ രൂപം ശരീരരൂപം ഇല്ലെങ്കിലും കുരിശ് ക്രൂശിതൻ്റെ തന്നെ അടയാളമാണ്, അഥവാ സഹനത്തിലൂടെ രക്ഷയിലേക്ക് ജീവനിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കടന്നുവരവിൻ്റെ അടയാളമാണ് കുരിശ്. ഈ കുരിശ് നമ്മൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ധ്യാനം പഠിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് ഈ കുരിശ് അനിവാര്യമായി മാറിയത്? എങ്ങനെയാണ് ഈ കുരിശ് യേശുവിൻ്റെ മേൽ കടന്നു വന്നത്? യേശു എങ്ങനെയാണ് കുരിശിനെ സ്വീകരിച്ചത്? ഈ കുരിശിനെക്കുറിച്ച് എന്തെങ്കിലും ബൈബിൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു? യേശുവിൻ്റെ മരണം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, യേശു അത് സ്വീകരിച്ച വിധം, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ, ഇതൊക്കെ നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോവുകയാണ്. ചരിത്രപരമായ പഠനമുണ്ടാകും. ബൈബിളിലെ വാക്കുകളെടുത്ത് വിശദമായ വിശകലനവും അപഗ്രഥനവും നമ്മൾ നടത്തും. അതോടൊപ്പം ഈ കുരിശ് എനിക്കെങ്ങനെ രക്ഷാകരമായി തീരുന്നു, എൻ്റെ ജീവിതത്തിൽ ഈ കുരിശിന് എന്തർത്ഥമുണ്ട്, എൻ്റെ സഹനങ്ങൾക്ക് എൻ്റെ ത്യാഗങ്ങൾക്ക് എൻ്റെ ദുഃഖങ്ങൾക്ക് ഈ കുരിശിലൂടെ എനിക്കെന്തെങ്കിലും മറുപടി കിട്ടുമോ, എങ്ങനെയാണ് ഞാൻ എൻ്റെ കുരിശിനെ സ്വീകരിക്കാൻ സാധിക്കുക, കുരിശിലൂടെ എപ്രകാരമാണ് ജീവനിലേക്ക് നയിക്കപ്പെടുക, ഇങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ മുഖ്യമായും പഠന വിഷയമാക്കുക. അതുകൊണ്ട് ഈ പഠന ധ്യാന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് നിരന്തരം സ്വാഗതമുണ്ടാവും. ഉത്ഥാനം വരെ, യേശുവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്ന ആ ദിവസം വരെ നമ്മൾ ഈ കുരിശിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോകത്തിൻ്റെ മുമ്പിൽ അവഹേളനപാത്രമായി, വിജാതിയർക്ക് ഭോഷത്വമായി, യഹൂദർക്ക് ഇടർച്ചയായി കുരിശ് ഇന്നും നിലനിൽക്കുന്നു. ഇന്നും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പുറന്തള്ളാൻ സാധിക്കാത്ത വിധത്തിൽ, നിഷേധിക്കാനാവാത്ത വിധത്തിൽ കുരിശ് ഞങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ നിലകൊള്ളുന്നു. ആ കുരിശിൽ അങ്ങുണ്ട് ക്രൂശിതനായ അവിടുന്ന് ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം അത്രയേറെ ഈ ലോകത്തെ സ്നേഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ അടയാളമായി ഈ കുരിശ് ഞങ്ങളുടെ മുമ്പിലുണ്ട്. കർത്താവേ, അങ്ങയുടെ കുരിശ്, ക്രൂശിതനായ അങ്ങയെ ഞങ്ങൾ ധ്യാന വിഷയമാക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളുടെ അർത്ഥം, ഈ കുരിശിൽ എപ്രകാരമാണ് ഞങ്ങൾ പങ്കുചേരേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് ഉൾക്കാഴ്ച അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കാനും അങ്ങനെ കുരിശിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനും അവിടുന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയാവണമേ, ശക്തിയും പ്രചോദനവുമാകണമേ, അങ്ങ് തന്നെ ഞങ്ങളെ നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.